ഹോസ്പിറ്റൽ സമീക്ഷ ബ്രോട്ട് ടു യു ബൈ
അഹല്യ ഹോസ്പിറ്റൽ കെയറിംഗ്ലി യുവേഴ്സ്.
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ തുടരുന്നു.
മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. അടുത്ത കോൾ. ഹലോ.
ഹലോ,
പറയൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ.
നമസ്കാരം സാർ.
ആ നമസ്കാരം, പറയൂ.
സാർ, എന്റെ മകളുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ്. 13 ഇയേഴ്സ് ഉള്ളു. ഒരു 7 മന്ത് ആയിട്ട് കൂടുതലായിട്ട് ആരോടും സംസാരിക്കുന്നില്ല. ഞങ്ങളെ ബന്ധു വീട്ടില് ക്ലാസ്സിൽ പോയാൽ തന്നെ ടീച്ചറും കംപ്ലൈന്റ് ആണ്, ഇപ്പൊ കൂടുതൽ കുട്ടി ആൻസർ ഒന്നും പറയുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ്സ് ഉണ്ട്. അത് പിരീഡ് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ കണ്ടുതുടങ്ങിയത്.
ഓക്കെ,
ഇത് അത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമാണോ?
തീർച്ചയായിട്ടും ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന സമയമാണ് ഈ പ്യൂബർട്ടി സമയത്ത്. അതുകൊണ്ട് അതിനെ കൊണ്ടുള്ള അവസ്ഥയിലും വരാം, അല്ലാതെയും ചില എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും ഇത്തരം പ്രായത്തിലുള്ള കുട്ടികളാകുമ്പോഴാണ് അത് പ്രകടിപ്പിക്കുക കൂടുതലായിട്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. അവര് അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ പറഞ്ഞുതരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ,
ശരി, താങ്ക് യു. അടുത്ത കോൾ. ഹലോ.
ഹലോ ഡോക്ടർ,
പറഞ്ഞോളൂ.
പറയൂ.
എന്റെ പേര് അഭിലാഷ് എന്നാണ് ഡോക്ടർ. ഞാനൊരു എഞ്ചിനീയർ ആണ്. എനിക്ക് കുറച്ചൊരു ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പ്രശ്നം നേരിടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സിഗ്നേച്ചർ ചെയ്യുമ്പോഴും കൈ ഇങ്ങനെ വല്ലാണ്ട് വിറയ്ക്കുന്ന പോലെ ഞാൻ പോകുന്നു. ആ എഴുതേണ്ട ഒരു സമയം വരുമ്പോഴത്തേക്ക് എന്റെ ഉള്ളിലേക്ക് ഒരു ഭയങ്കര ഒരു ഭീതി പോലെ കടന്നു വരികയും
ചെയ്യും.
അപ്പൊ അത് എന്തോ എന്റെ എനിക്ക് നേരത്തെ ഒരു ഞാനൊരു നാട്ടിലൊരു ബിസിനസ് നടത്തി. അപ്പൊ എനിക്കൊരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ. അപ്പൊ ഈ എഴുതുന്ന സമയത്ത് നിന്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണെന്ന് ഇങ്ങനെ ഇയാൾ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ബെറ്റർ ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നതാനും ഇപ്പോഴും എന്റെ ഒരു ബെറ്റർ ഹാൻഡ് വളരെ കാമായിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ വളരെ ഒരു ബെറ്റർ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്റേത്. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുതേണ്ടി വരുന്ന സമയത്തോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ചെയ്യേണ്ടി വരുന്ന സമയത്തോ ഭയങ്കര ഒരു ആങ്സൈറ്റി, ഒരു ഫീലിംഗ്, എന്നിട്ട് കൈ ഇങ്ങനെ വല്ലാണ്ട് വിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ?
ഇതൊരു ആൻസൈറ്റിന്റെ ഭാഗമാണ്, നിങ്ങൾ എന്നെ പറഞ്ഞു ആൻസൈറ്റിയുടെ ഭാഗമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഓവർ കോൺഷ്യസ് ആകുമ്പോൾ, ഓവർ നമ്മൾ എന്തെങ്കിലും തെറ്റുമോ എന്നൊക്കെ തോന്നുന്ന അത് നമ്മൾ ഒരു ഉൾഭീതി നമ്മളെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ആൻസൈറ്റി കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിറയലൊക്കെ കൂടുതൽ വരുന്നത്. ഇപ്പൊ ചെക്കൊക്കെ സാധാരണ ഇങ്ങനെ കുറെ കേസുകൾ വരാറുണ്ട്, സാധാരണ ചെക്ക് ലീഫൊക്കെ ഒപ്പിടുമ്പോൾ. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെക്ക് ലാപ്സായി പോവും, ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഓവർ റൈറ്റിംഗ് പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഓവറായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം. അപ്പൊ നമ്മൾ കൂടുതൽ ഒരു ആൻസൈറ്റി വരും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാറ് ഡെലിവറി എടുക്കുകയാണ്, അപ്പൊ ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന ആളാണ്, എത്രയോ കൊല്ലങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ കുറച്ചൊരു ഓവർ കോൺഷ്യസ് ആയിരിക്കും. ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോഴൊക്കെ ഓവർ കെയറിങ് നോക്കും, അപ്പൊ തന്നെ ചിലപ്പോൾ വല്ല അബദ്ധങ്ങളൊക്കെ പറ്റും. സാധാരണ റുട്ടീനായിട്ട് നമ്മൾ എടുത്തങ്ങ് പോവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല.
അപ്പൊ
അതൊരു ആൻസൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അത് കൂടുതലായിട്ട് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഡോക്ടറെ കാണണം. ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ചില ചെറിയ മെഡിസിൻസ് കഴിച്ചാൽ തന്നെ കറക്റ്റ് ചെയ്യാമെന്നുള്ളൂ, പേടിക്കാനൊന്നുമില്ല. പക്ഷെ അതങ്ങനെ ചിലപ്പോൾ അതിങ്ങനെ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാതെ അൺട്രീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്തൊരു സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ അത് കൂടാം. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ എല്ലാവർക്കും അങ്ങനെ വന്നോളന്നില്ല കേട്ടോ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ സഹായം തേടുന്നത് നന്നായിരിക്കും. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞാലേ ഈ ഇത്തരം അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഇത്തരം നമ്മൾ ബിഹേവിയറിലൂടെ സ്വഭാവത്തിലൂടെ ഒക്കെ വന്ന് വരുന്നതാണല്ലോ അത്. അപ്പൊ അത് നമ്മളിപ്പോ ചിലപ്പോ ഒരു ടൈം ബീയിങ്ങിന് മാത്രം കഴിച്ചാൽ അത് ശരിയാവില്ല, അത് വീണ്ടും റിയോക്കർ ചെയ്യും. അത് അത് ശരിക്കും അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് പറ്റങ്ങ് മൈൻഡിൽ പോവാൻ വേണ്ടിയിട്ട് സർട്ടൻ പീരീഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഷോർട്ട് ടൈം ആയിട്ട് ആരും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കില്ല. ഒരു മിനിമം 6 മന്ത്സ് to 1 ഇയർ കഴിക്കേണ്ടി വരും. അസുഖം ചിലപ്പോ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോ തന്നെ എല്ലാം മാറ്റം വരും. പക്ഷെ അപ്പൊ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും റിയോക്കർ വരാനുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ ഡോക്ടർ, ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചു, ഈ ആങ്സൈറ്റിക്കുള്ള മരുന്നുകളൊക്കെ നമ്മളെ മറ്റെന്തെങ്കിലും പ്രശ്നത്തിലേക്ക് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ?
ഒന്നുമില്ല, ഒന്നുമില്ല. അതൊക്കെ വളരെ നോക്കിയിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. സാധാരണ ഡോക്ടർ എടുത്ത് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുന്ന മാതിരി മരുന്നുകൾ അങ്ങനെ കുറിച്ച് തരാൻ ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയില്ല. ചില എത്തിക്സുകളൊക്കെ ഉണ്ട്, ഓരോരുത്തരുടെ പ്രായം, നിങ്ങളെ ജോലി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ വെറുതെ ഉണ്ടാവുന്ന ഒരു മിത്താണ്, തെറ്റിദ്ധാരണകളാണ് ഇതൊക്കെ. ആവശ്യമുള്ളത് നോക്കിയിട്ടൊക്കെയല്ല. നമ്മളെ അടുത്ത് വരുമ്പോൾ, എൻ്റെ അടുത്ത് ഇപ്പോൾ നിങ്ങളൊരു പ്രശ്നമായിട്ട് വരുമ്പോൾ, എൻ്റെ സക്സസ് എന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ വന്നത് അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ വിജയം. അല്ല, നിങ്ങളെ കൊണ്ട് മരുന്ന് കുടിപ്പിക്കുക എന്നുള്ളതല്ല. അപ്പൊ അതായിരിക്കുമല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അതത്രേ ഉള്ളൂ, അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ നോക്കിയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ട് തന്നെ ചെയ്യുള്ളൂ.
ഓക്കെ,
അടുത്ത കോൾ ഉണ്ട്. ഹലോ ഹലോ
ഹലോ,
നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ ഡോക്ടർ.
ആ പറയൂ.
ഞാൻ അലയിൽ നിന്ന് വിളിക്കുകയാണ്.
ആ,
എന്റെ ഒരു മകളുടെ കാലത്തിനോട് വിളിക്കുകയാണ്.
പറഞ്ഞോളൂ.
എന്റെ മകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോ 9th പഠിക്കുക.
ഓക്കെ.
അപ്പൊ വീട്ടിൽ നന്നായിട്ട് പഠിക്കും, എല്ലാം കറക്റ്റായി ചെയ്യും. പക്ഷേ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാം മറന്നു പോകും.
അതെ.
അപ്പൊ അതെന്ന് വെച്ചാല് അവള് പറയും ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് എന്ന് പറയും, പക്ഷെ മാർക്ക് നോക്കുമ്പോഴേ മാർക്ക് കാണത്തില്ല. അപ്പോ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ ഓരോരോ കംപ്ലൈന്റ് ഇങ്ങനെ പറയും. അപ്പോ നിങ്ങൾ അത് ഇതുകൂടെ ശരിയാകത്തില്ല, അതാണ് നിങ്ങൾ അവിടെ കാണിക്കണം. അപ്പൊ ഞങ്ങള് കാണിക്കുന്ന സ്ഥലത്ത് കാണിച്ച അവിടെ വരെ അവർ ടെസ്റ്റ് ഇവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് അവര് പറഞ്ഞത്. നിഷ എന്ന് പറയാൻ ട്രാൻഡത്ത് നിഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഞങ്ങളുണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് വേറെ ഒരു ഇത് എന്താ പറഞ്ഞ അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തെ അവര് നോക്കിട്ട് പറഞ്ഞാല് ഈ 80% മുകളിലുള്ളവർക്ക് എങ്ങനെ ഉള്ളവർ, ഇവർക്കാണെങ്കിൽ 72% ഉള്ളു. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കറ്റും തരാൻ പറ്റത്തില്ല എന്നവർ പറഞ്ഞു. എന്താണ് കാരണം? കാരണം എപ്പോഴും പരീക്ഷയ്ക്ക് ഇപ്പോഴും പോകും, നന്നായിട്ട് പഠിക്കും, വീട്ടിൽ ട്യൂഷൻ ആയിരുന്നല്ലോ പഠിക്കും. പക്ഷെ പരീക്ഷയില് മാർക്ക് കാണില്ല.
അല്ല, അതില് രണ്ടു മൂന്ന് കാരണം കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. ഒന്ന്, ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് വരാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുകൊണ്ട് ആയിക്കൊള്ളണം എന്നില്ല. കാരണം ആ കുട്ടിയുടെ പഠിക്കുന്ന രീതിയിലോ ആ കുട്ടി മനസ്സിലാക്കുന്ന രീതിയിലോ എന്തെങ്കിലുമൊക്കെ മാറ്റിയെടുക്കേണ്ടി വരും. മനസ്സിലായി? അത് വേണ്ട രീതിയിൽ അത് പ്രോപ്പറായിട്ട് അവരുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അഥവാ കീപ്പ് ചെയ്ത സാധനങ്ങൾ പുറത്തോട്ട് എടുക്കാനും അവർക്ക് കഴിയുന്നില്ല.
അപ്പൊ
അത് അവരുടെ ആ പഠന രീതികൾ ഇതൊക്കെ അസസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ കുട്ടീനെ കണ്ട് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ. ആദ്യം നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് നോക്കുക. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം എന്താ നോക്കുക. അപ്പൊ അവര് റിപ്പോർട്ട് തരും ചില കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം. എന്നിട്ടും അതിൽ കറക്ഷൻ ആവണില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരിക. അപ്പൊ ആ റിപ്പോർട്ടുമായിട്ടായിരിക്കണം വരേണ്ടത്. അത് നോക്കിയിട്ട് നമ്മൾ പറഞ്ഞുതരും വല്ല മെഡിസിൻ റോൾ ഉണ്ടോ ഇല്ലേ, അതോ കൗൺസിലിംഗ് മാത്രം മതിയോ ഇല്ലേ എന്നുള്ളത് കേട്ടോ.
വേറെ ഒരു ഒരു ഇത് വെച്ചാല് ഇത് എന്റെ ഫ്രണ്ടിന്റെ ഒരു മകന്റെ കേസ് കൂടെയാണ്. അവന് 13 വയസ്സങ്ങണ്ടായി. സ്കൂളിൽ പഠിത്തത് ശാല പിന്നിലാണ്. അപ്പൊ അവന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്റെ വീട്ടിൽ വരുമ്പോൾ തന്നെയാണ് അടുത്ത വീട്ടിൽ അവനക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കുക എന്തായിരുന്നാലും എല്ലാം സ്വാതന്ത്ര്യമുണ്ട് അവന്.
ഓക്കെ.
പക്ഷെ ഇപ്പോഴും എന്റെ അടുത്ത വീട്ടിലുള്ളൊരു അവിടെ അവൻ സ്ഥിരം അങ്ങനെ നമ്മൾ എന്റെ വീട്ടിൽ വരുന്ന പോലെ പോകും. പക്ഷെ അവിടുത്തെ ആ സ്ത്രീയുടെ ഒരു കംപ്ലൈന്റായിട്ട് കണ്ടുപിടിച്ചാണ് ഈ ചുരിദാറിന്റെ പാന്റ് കാണാതെ. അപ്പോ ഇത് ഇങ്ങനെ 3-4 ഇങ്ങനെ കാണാതെ അങ്ങ് പോയി. അപ്പോൾ അവരിങ്ങനെ ആകെ ഇത്, കാരണം അനകത്ത് എന്ന് പറയുമ്പോഴേ പിന്നെ ഒരു മകളാ ഉള്ളത്. പിന്നെ ഉള്ള ഒരു മകനുണ്ട്, അവൻ ചെറുതാ, വേറെ വെളിയിൽ നിന്ന് ആരും വരുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ അടുത്തൊരു ദിവസം ഒരു 2-3 ദിവസമായി ഇങ്ങനെ ഇതുപോലെ. ഇപ്പോഴാകുമ്പോഴത്തേക്ക് ബാക്കും ഫ്രണ്ട് കൂട്ടിയിട്ട് പുള്ളിക്കാർ വെളിയിൽ പോകും, വെളിയിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ. അപ്പൊ ഈ അടുത്ത ദിവസം ഒരാള് സാധനം അവിടെ കൊണ്ടുവന്നു, ഒന്ന് കിടക്ക സാധനങ്ങൾ എന്താ കൊണ്ടുവന്നു. അപ്പോഴവള് ഇങ്ങനെ പൈസ കൊടുക്കാണ്ട് കഥ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളകത്തോട്ട് കേറണുണ്ട്, പിന്നെ കണ്ടില്ല, നേരെ ബാത്റൂമിലോട്ട് കേറണാണ്. അപ്പൊ ഇയാൾ എന്ത് ചെയ്ത് ആ കഥ കങ്ങിട്ട് കുത്തിയിട്ട് എന്നിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ അവരെ വിളിച്ചു. വിളിച്ച് അങ്ങനെ അവന്റെ അടുത്ത് നീ എന്താ ഈ വാത്തിൽ കയറി? അപ്പൊ ഞാൻ വെറുതെ കയറി എന്ന് പറഞ്ഞു. എന്താ കാര്യം? അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് അതായത് ആ ദിവസം ഇട്ടുന്ന പാന്റ് കാണാനില്ല. നോക്കുമ്പോഴത്തേക്ക് അവൻ ബാത്തിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്തതിനകത്ത്. അങ്ങനെ അവരോട് ചോദിച്ചപ്പോ ഞാൻ വെറുതെ കയറിയാണെന്ന് ഞാൻ പറഞ്ഞു. അവസാനം നോക്കുമ്പോ പിന്നീടായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ പാന്റ് അവ ഇട്ടയക്കും. പിന്നെ അത് വിഷയാക്കിയില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോ അവൻ ഒന്ന് പിന്നെ ഞങ്ങളോ ഇതാ വിഷയാക്കാൻ പറഞ്ഞു വിട്ട പയ്യനെ.
ഇതൊരു മാനസിക അസ്വസ്ഥതന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല തോന്നലുകൾ വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അത് ഉറപ്പുവരുത്തണം. അതിന്റെ നമ്മളെ ഒറ്റയടിക്ക് നമ്മൾക്ക് ഈ പറഞ്ഞത് ബേസ് ചെയ്തിട്ട് മാത്രം നമ്മൾ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല. നിർബന്ധമായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്യാട്രിസ്റ്റിനെ കാണിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിൽ വരുന്ന ചില സംശയങ്ങളുണ്ട്, അത് ഉറപ്പുവരുത്തണം. അതൊരു സൈക്കോസിസ് എന്ന അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഓരോ തോന്നലുകൾ വരും. ആ തോന്നലുകൾ വരുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് ഉറപ്പുവരുത്തണം.
കേട്ടോ, താങ്ക് യു ഡോക്ടർ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ നന്ദി ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.
താങ്ക് യു.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയിൽ നിന്ന് മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റലിലെയും ഷാർജ സ്റ്റാർ കെയർ മെഡിക്കൽ സെന്ററിലെയും സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലി. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ UAE നമ്പർ 0483279445, മൊബൈൽ നമ്പർ 0509701406, നാട്ടിലെ നമ്പർ 0483279452. അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷയുടെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുന്നു ശ്രീചിത്ര.
അഹല്യ ഹോസ്പിറ്റൽ സമീക്ഷ
അർത്ഥപൂർണമായ നിത്യജീവിതത്തിന് ഒരു വഴികാട്ടി.
Brought to you by
Ahalya Hospital, caring leavers.
For more information and appointments, call Ahalya Hospital, Hamdan Street, 0262-62666. Ahalya Hospital, Musaffa, 0281-9119.
Ahalya Hospital, Samiksha. Nyayar Mudal Vyadam Vare, UAE Samayam, Uchikki 2:10.